പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 14-ാമത്തെ അധ്യായം 43 മുതൽ 52 വരെയുള്ള വാക്യങ്ങൾ വായിച്ചുകൊണ്ട് ഇന്നത്തെ പഠനം നമുക്ക് ആരംഭിക്കാം. അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 12 പേരിൽ ഒരുവനായ യൂദാസ് അവിടെ എത്തി. അവനോടുകൂടെ പ്രധാന പുരോഹിതന്മാരുടെയും നിയമജ്ഞരുടെയും ജനപ്രമാണികളുടെയും അടുത്തുനിന്ന് വാളും വടിയുമായി ഒരു ജനക്കൂട്ടവും വന്നിരുന്നു. ഒറ്റുകാരൻ അവർക്ക് അടയാളം നൽകിയിരുന്നു: ഞാൻ ആരെ ചുംബിക്കുന്നുവോ അവൻ തന്നെ, അവനെ പിടിച്ച് സുരക്ഷിതമായി കൊണ്ടുപോയിക്കൊള്ളുക. അവൻ യേശുവിനെ സമീപിച്ച് ഗുരു എന്ന് വിളിച്ചുകൊണ്ട് അവനെ ഗാഢമായി ചുംബിച്ചു. അപ്പോൾ അവർ അവനെ പിടിച്ചു ബന്ധിച്ചു. സമീപത്തു നിന്നിരുന്ന ഒരുവൻ വാൾ ഊരി പ്രധാന പുരോഹിതൻ്റെ സേവകനെ വെട്ടി അവൻ്റെ ചെവി ഛേദിച്ചു കളഞ്ഞു. യേശു അവരോട് പറഞ്ഞു: കവർച്ചക്കാരനെതിരെ എന്നതുപോലെ വാളും വടിയുമായി എന്നെ ബന്ധിക്കാൻ നിങ്ങൾ വന്നിരിക്കുന്നുവോ? ഞാൻ ദിവസവും ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ട് നിങ്ങളോടുകൂടി ഉണ്ടായിരുന്നു. നിങ്ങളെന്നെ പിടിച്ചില്ല. എന്നാൽ വിശുദ്ധരഹിതങ്ങൾ പൂർത്തിയാകേണ്ടിയിരിക്കുന്നു. അപ്പോൾ ശിഷ്യന്മാരെല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയി. എന്നാൽ ഒരു യുവാവ് അവനെ അനുഗമിച്ചു. അവനൊരു പുതപ്പ് മാത്രമേ തൻ്റെ ശരീരത്തിൽ ചുറ്റിയിരുന്നുള്ളൂ. അവർ അവനെ പിടിച്ചു. അവൻ പുതപ്പ് ഉപേക്ഷിച്ച് നഗ്നനായി ഓടിപ്പോയി. പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, യേശുവിൻ്റെ കുരിശിൻ്റെ സുവിശേഷം മനസ്സിലാക്കാനുള്ള ശ്രമത്തിൽ ഇന്ന് നമ്മൾ കാണുന്നത് ഒരു കൂട്ടായ ഒറ്റിക്കൊടുക്കലിൻ്റെ ചിത്രമാണ്. എല്ലാവരും കൈവിടുകയും എല്ലാവരും ഒന്നു ചേർന്നതുപോലെ ഒറ്റിക്കൊടുക്കുകയും ചെയ്ത ഒരു ചിത്രം. എ കോർപ്പറേറ്റ് ബിട്രോയൽ എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ യൂദാസ് എന്ന ശിഷ്യൻ യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നതായി പറയുന്നു. ശിഷ്യന്മാരെല്ലാവരും ഓടിപ്പോകുന്നു. അല്പം ധൈര്യം സംഭരിച്ച് യേശുവിൻ്റെ പിന്നാലെ പോയ ഒരു യുവാവ്, അവനും ശിഷ്യനായിരിക്കണം, ഒരു പുതപ്പ് മാത്രം ചുറ്റി പുറകെ പോയവൻ്റെ പുതപ്പിന് പിടികൂടിയപ്പോൾ അതും ഉപേക്ഷിച്ച് ഓടി ഒളിക്കുന്ന ചിത്രം. എല്ലാവരും വിട്ടുപേക്ഷിച്ചു പോകുന്നു. വിട്ടുപേക്ഷിച്ചു പോവുകയും ഒറ്റിക്കൊടുക്കുകയും ചെയ്യുന്ന ഒരു ചിത്രമാണ് ഇന്ന് നമ്മൾ പഠന വിഷയമാക്കാനായിട്ട് ശ്രമിക്കുന്നത്. യേശുവിനെ അറസ്റ്റ് ചെയ്തു, വളരെ വേഗം വിചാരണ ചെയ്തു. തെളിവുകളൊന്നും ശരിപ്പെട്ടില്ലെങ്കിലും കുറ്റമൊന്നും കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിലും വിധി പ്രസ്താവിച്ചു. പെട്ടെന്ന് തന്നെ വധിക്കുകയും ചെയ്തു നമ്മൾ കണ്ടു. എന്താണ് ഇപ്രകാരമുള്ള ഒരു മരണത്തിൻ്റെ വധത്തിൻ്റെ കാരണമെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മുമ്പിലേക്ക് കുറേയേറെ കാരണങ്ങൾ കടന്നു വരും. ചരിത്രപരമായി നോക്കുമ്പോൾ ഒരുപറ്റം മനുഷ്യരാണ് ആദ്യമേ നമ്മുടെ മുമ്പിൽ കടന്നു വരിക. യേശുവിനെ തിരസ്കരിക്കുന്ന, തള്ളിപ്പറയുന്ന, ഒറ്റിക്കൊടുക്കുന്ന മനുഷ്യർ. യേശുവിൻ്റെ കൂടെ നടന്നവർ തന്നെയാണ് അവർ പലരും, ഒറ്റിക്കൊടുത്തവർ. അപ്പോൾ യേശുവിൻ്റെ മരണത്തിന് കുറ്റക്കാരെ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ആരാണ് ഈ മരണത്തിന് ഉത്തരവാദികൾ, ആരാണ് ഇവനെ കൊന്നത് എന്ന് ചോദിക്കുന്ന കുറ്റാന്വേഷണത്തിൻ്റെ രീതിയിൽ പോയാൽ ആദ്യമേ നമ്മൾ ചെന്നെത്തുന്നത് യൂദാസിലാണ്, യേശുവിൻ്റെ തന്നെ കൂടെ നടന്നവൻ. 12 പേരിൽ ഒരുവനായി തിരഞ്ഞെടുത്ത് യേശു കൂടെ കൊണ്ടു നടന്ന യൂദാസ്, 12 അപ്പസ്തോലന്മാരിലൊരുവൻ. ആ യൂദാസാണ് പ്രധാന പുരോഹിതന്മാരുടെ അടുക്കൽ ചെന്ന് അവനെ ഒറ്റിക്കൊടുക്കാമെന്ന് സമ്മതിക്കുകയും അതിനുവേണ്ടി വിലപേശി കാശ് സ്വന്തമാക്കുകയും ചെയ്തവൻ. 30 വെള്ളി നാണയം സ്വീകരിച്ചുകൊണ്ട് യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസ്. വലിയ കുറ്റമാണ് അവൻ ചെയ്തതെന്ന് കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വിശ്വസിച്ചു കൂടെ കൊണ്ടു നടന്നവൻ. യേശു പലതവണ വാണിംഗ് കൊടുത്തിരുന്നു, താക്കീതുകൾ നൽകിയിരുന്നു, മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. പക്ഷെ അതൊന്നും പരിഗണിക്കാതെ എന്തുകൊണ്ട് ഈ മനുഷ്യൻ യേശുവിനെ ഒറ്റിക്കൊടുത്തു കൃത്യമായിട്ട് നമുക്കറിയില്ല. യൂദാസിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് പിന്നീട് പഠിക്കാനായിട്ട് ശ്രമിക്കുന്നതാണ്. പക്ഷേ ആദ്യമേ നമ്മൾ ചെന്നെത്തുന്നത് യൂദാസിലാണ്. യൂദാസാണ് ഒറ്റിക്കൊടുക്കുന്നത്. യൂദാസ് ഒറ്റിക്കൊടുത്തില്ലായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും യേശുവിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് വേറെ മാർഗമുണ്ടായിരുന്നു. പക്ഷേ ഇത് വളരെ എളുപ്പത്തിൽ നടക്കാനുള്ള ഒരു കാരണം യൂദാസ് ഒറ്റിക്കൊടുത്തതാണ്. പ്രധാന പുരോഹിതനും മാരും നിയമജ്ഞരും ഒക്കെ യേശുവിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചിരുന്നു. പക്ഷേ അവർ പറഞ്ഞിരുന്നു പെസഹ കാലത്ത് വേണ്ട, കാരണം ജനങ്ങൾ ബഹളമുണ്ടാക്കും. അപ്പോൾ ആൾക്കൂട്ടത്തിൻ്റെ ആരവം കൂടാതെ ജനങ്ങളുടെ സംരക്ഷണ വലയിൽ നിന്നായിരുന്ന യേശുവിനെ ജനങ്ങൾ കൂടാതെ ബഹളമുണ്ടാക്കാതെ ഒരു സംഘട്ടനം ഒഴിവാക്കിക്കൊണ്ട് അറസ്റ്റ് ചെയ്യുക എളുപ്പമായിരുന്നില്ല. അതിന് യൂദാസിൻ്റെ സഹായം വളരെ ഉപകാരപ്രദമായി. യൂദാസാണ് ഒരുപക്ഷേ ആദ്യമേ കുറ്റവാളികളുടെ പന്തിയിലേക്ക് കടന്നു വരിക. ഇപ്പോൾ യേശുവിൻ്റെ മരണത്തിന് യൂദാസ് മാത്രമാണ് ഉത്തരവാദി? തീർച്ചയായിട്ടുമല്ല. യൂദാസ് ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു. ഒറ്റക്കൊടുത്തു, ബിട്രേയ്ഡ്, ഹാൻഡഡ് ഓവർ എന്ന് പറയും. വിശ്വാസം, വിശ്വസിച്ചേൽപ്പിച്ചവനെ ഒറ്റക്കൊടുക്കുന്ന വ്യക്തി. രണ്ടാമത്തെ ലിസ്റ്റിൽ, പട്ടികയിൽ രണ്ടാമത്തെ നമ്മൾ കടന്നു വരുന്നത് യഹൂദ നേതാക്കന്മാരാണ്, പ്രത്യേകിച്ചും സാൻഹെദ്രിൻ സംഘം. അതിൻ്റെ മുൻ മേധാവിയായിരുന്ന അന്നാസ്, ആദ്യമേ വിചാരണ ചെയ്യുന്ന അന്നാസാണ്. പിന്നീട് അന്ന് പ്രധാന പുരോഹിതനായിരുന്ന കയ്യാഫാസ്. രണ്ടുപേരും പ്രധാന ആചാര്യന്മാരാണെന്നാണ് അറിയപ്പെടുന്നത്. പോയി പ്രധാന ആചാര്യൻ്റെ നേതൃത്വത്തിലുള്ള സാൻഹെദ്രിൻ സംഘമാണ് യേശുവിനെ വിചാരണ ചെയ്യുന്നതും അവൻ മരണശിക്ഷ അറിയിക്കുന്നു, കുറ്റം വിധിക്കുന്നതും. പക്ഷേ കുറ്റം വിധിക്കുന്നതിന് മുമ്പ് നടത്തിയ വിചാരണകളിൽ ഒന്നും തെളിഞ്ഞില്ല എന്നുള്ളതാണ് വാസ്തവം. കള്ളസാക്ഷികളെ കൊണ്ടുവന്നു എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. പക്ഷേ അവർ കൊടുത്ത സാക്ഷ്യത്തിന് പോലും ഒരു കുറ്റം തെളിയിക്കാനായിട്ട് സാധിച്ചില്ല. അത് തന്നെയുമല്ല, സുവിശേഷന്മാർ പറയുന്നത് വിശ്വസിക്കാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്രകാരം ഒരു സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മർക്കോസ് എഴുതിയ സുവിശേഷം 15:10 വാക്യത്തിൽ, അസൂയ നിമിത്തമാണ് പുരോഹിത പ്രമുഖന്മാർ അവനെ ഏൽപ്പിച്ചു കൊടുത്തതെന്ന് പീലാത്തോസിന് അറിയാമായിരുന്നു. സുവിശേഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പല കാരണങ്ങൾ നമ്മൾ കാണും. ആരംഭം മുതലേ യേശുവിനെ സംശയദൃഷ്ടിയോടെ വീക്ഷിക്കുകയും ഏതു വിധേനയും ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു യഹൂദ നേതൃത്വത്തിൻ്റെ ചിത്രം നമ്മൾ കാണും. യഹൂദ നേതാക്കന്മാർ കുറ്റമൊന്നും കണ്ടില്ല എന്നിട്ടും മരണത്തിന് വിധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ കുറ്റക്കാരാവണം. പക്ഷേ കുറ്റമൊന്നും കണ്ടില്ല എന്ന് പറയുന്നതും മുഴുവനും ശരിയായിരിക്കില്ല. കയ്യാഫാസിനും അന്നാസിനുമൊക്കെ അവരുടേതായ കാരണമുണ്ടാവും. ഏതായാലും ഇവിടെ വ്യക്തമായി കാണുന്ന ഒരു കാര്യം, യേശുവിൻ്റെ മരണത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രധാനമായ ഒരു ഘടകം യഹൂദ മത നേതൃത്വമാണ്. അവർക്ക് വധിക്കാനായിട്ട് അധികാരമില്ലാതിരുന്നത് കൊണ്ട് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. വധശിക്ഷ വിധിക്കണം, നടപ്പിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ റോമൻ അധികാരത്തിന് ഒരു യഹൂദ പൗരനെ ഏൽപ്പിച്ചു കൊടുക്കുക. സാധാരണഗതിയിൽ യഹൂദർ ചെയ്യാറുള്ളതല്ല. തങ്ങളിലൊരുവനെ റോമക്കാർക്ക് വിട്ടുകൊടുക്കുക എന്നത് അവരെ സംബന്ധിച്ചോളം ഒരു അസാധാരണ സംഭവമാണ്. യേശു ഒരു യഹൂദനായിരുന്നു. യഹൂദർക്ക് യഹൂദ നേതൃത്വം തന്നെ ഈ ഒരു യഹൂദനായ യേശുവിനെ റോമൻ ആധിപത്യത്തിന് ഏൽപ്പിച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് അപാകതകൾ കാണും. ഒരു രണ്ടാമത്തെ കുറ്റവാളികളുടെ പട്ടികയിൽ രണ്ടാമത്തേത് വരുന്നത് യഹൂദ മത നേതൃത്വം. ഇവരാണോ യേശുവിൻ്റെ മരണത്തിന് ഉത്തരവാദികൾ? മൂന്നാമത് വരുന്നത് പീലാത്തോസാണ്, റോമൻ ഗവർണർ. പൊതുവേ നീതിക്ക് പേരുകേട്ടതാണ് റോമൻ നിയമങ്ങളും റോമൻ ഭരണകൂടവും. ന്യായമായ വിചാരണ ചെയ്ത് കുറ്റം കണ്ടുപിടിച്ചെങ്കിൽ മാത്രമേ വധശിക്ഷ വിധിക്കാറുള്ളൂ. ഇവിടെ ഈ നിയമങ്ങളൊന്നും മാനിക്കപ്പെടുന്നില്ല എന്ന് തോന്നും. പീലാത്തോസ് യേശുവിനെ വിചാരണ ചെയ്തു. വിചാരണ വേളയിൽ യേശു ഗലീലയിൽ നിന്നുള്ളവനാണെന്ന് തെളിഞ്ഞതുകൊണ്ട് ഗലീലയുടെ ഭരണാധികാരിയായ ഹെറോദസിൻ്റെ അടുക്കിലേക്ക് അയച്ചു. ഞാനല്ല ഇവൻ്റെ കാര്യം വിചാരണ ചെയ്യേണ്ടത്, ഈ യേശു ഗലീലിക്കാരനായ യേശുവിനെ വിചാരണ ചെയ്ത് ശിക്ഷയോ രക്ഷയോ പ്രഖ്യാപിക്കാനുള്ള അധികാരം പ്രാദേശിക അധികാരിയായ ഹെറോദസ് അന്തിപ്പാസിനാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആ അന്തിപ്പാസിൻ്റെ അടുക്കിലേക്ക് യേശുവിനെ പീലാത്തോസ് പറഞ്ഞയച്ചു. പക്ഷേ അന്തിപ്പാസ് യേശുവിനെ വിചാരണ ചെയ്ത് യാതൊരു കുറ്റവും കണ്ടില്ല. പരിഹസിക്കുക എന്നിരിക്കവിഞ്ഞ് മറ്റൊന്നും ചെയ്യാതെ യേശുവിനെ തിരിച്ചയക്കുകയാണ്, ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക്. മതകോടതിയിൽ നിന്ന് പൊളിറ്റിക്കൽ രാഷ്ട്രീയ കോടതിയിലേക്ക്, റോമൻ കോടതിയിൽ നിന്ന് ഗലീലിയുടെ ഹെറോദസിൻ്റെ അടുക്കിലേക്ക്. ഹെറോദസിൻ്റെ വീണ്ടും തിരിച്ചയച്ചു. അവസാനം പീലാത്തോസ് തന്നെ വിചാരണ ചെയ്യാനും വിധി പ്രസ്താവിക്കാനും നിർബന്ധിതനാവുകയാണ്. വിചാരണയിൽ വീണ്ടും കുറ്റങ്ങളൊന്നും കാണുന്നില്ല. ഞാനിവനിൽ യാതൊരു കുറ്റവും കാണുന്നില്ല, അതുകൊണ്ട് ഞാനിവനെ ചമ്മട്ടി കൊണ്ടടിച്ച് വിട്ടയക്കും. കുറ്റമൊന്നും കാണുന്നില്ല, പക്ഷേ ഞാൻ അവനെ അടിച്ചു വിട്ടയക്കും എന്ന് പറയുന്നതിൽ തന്നെ അപാകതയുണ്ട്. തീർച്ചയായിട്ടും ചമ്മട്ടി കൊണ്ടടിച്ച് തെളിവെടുക്കാനുള്ള ശ്രമമായിരുന്നിരിക്കാം, പക്ഷേ അവിടെയും ഒരു കുറ്റവും കണ്ടില്ല. എന്നാലും ജനങ്ങളുടെ നിർബന്ധം മൂലം പീലാത്തോസ് യേശുവിനെ അവർക്ക് വിട്ടുകൊടുത്തു എന്നറിയാം. ഹീ ഹാൻഡഡ് ഓവർ, ഓരോരുത്തർ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കുകയാണ്, ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. യൂദാസ് പുരോഹിതന്മാർക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നു, പുരോഹിതന്മാർ റോമക്കാർക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നു, പീലാത്തോസ് യേശുവിനെ ജനങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നു, ആർക്കും വേണ്ടാതെ ഉപേക്ഷിച്ച് വിട്ടുകൊടുക്കുന്നത് പോലെ. ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരുപാട് അത്ഭുതങ്ങൾ കണ്ട വ്യക്തികളുണ്ട്. യേശുവിൻ്റെ കൂടെ നടക്കുകയും യേശുവിൽ നിന്ന് തന്നെ നേരിട്ട് അത്ഭുതങ്ങൾ പ്രാപിക്കുകയും ചെയ്ത വ്യക്തികൾ ധാരാളമുണ്ട്, ആയിരക്കണക്കിന് ആളുകളുണ്ട്. നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി, 10,000 ആളുകൾ അവനെ അകമ്പടി സേവിച്ചിരുന്നു. ഒരുപാട് പേർക്ക് അവൻ്റെ സൗഖ്യദായകമായ സ്പർശം ലഭിച്ചിരുന്നു. അവൻ്റെ വാക്കുകളെ അനേകായിരങ്ങളെ സന്തോഷത്തിലേക്ക് സ്വാതന്ത്ര്യത്തിലേക്ക്, സമാധാനത്തിലേക്ക് കൊണ്ടുവന്നിരുന്നു. അവരൊക്കെ കൂടിയാണോ യേശുവിനെ ക്രൂശിക്കാനായിട്ട് ആക്രോശിക്കുക? അല്ല എന്ന് പറയേണ്ടി വരും. പീലാത്തോസിൻ്റെ അരമനയുടെ മുമ്പിൽ ഒരുമിച്ച് കൂടിയത് യേശുവിൻ്റെ അത്ഭുതങ്ങൾ കാണുകയും യേശുവിൽ വിശ്വസിക്കുകയും ചെയ്തൊരു ജനമായിരുന്നില്ല, മറ്റൊരു ജനക്കൂട്ടമായിരുന്നു. വിചാരണയുടെ സമയത്ത്, അതും രാവിലെയാണ്, ഏകദേശം 9 മണിയോട് കൂടിയ സമയത്താണ്, അത് രാവിലെ ജെറൂസലം ദേവാലയത്തിൻ്റെ അങ്കണത്തിൻ്റെ മറുഭാഗത്താണ്. ഹെറോദ് പീലാത്തോസിൻ്റെ കോട്ട, അന്തോണിയ കോട്ടയെന്ന് പറയുന്ന പീലാത്തോസ് താമസിച്ച സ്ഥലം, അവിടെ വിചാരണ, ജനകീയ വിചാരണയ്ക്ക് യേശുവിനെ നിർത്തുമ്പോൾ മുമ്പിൽ സമ്മേളിച്ചിരിക്കുന്ന ജനക്കൂട്ടങ്ങൾ രണ്ട് തരത്തിൽ സ്വാധീനിക്കപ്പെടുന്നവരാണ്. ഒരു ഭാഗത്തു നിന്ന് ബാർബാസിൻ്റെ അനുയായികളുണ്ട്. പെസഹാക്കാലത്ത് തങ്ങൾക്കൊരു കുറ്റവാളിയെ മോചിപ്പിച്ച് കിട്ടും എന്ന ഒരു പതിവനുസരിച്ച് തങ്ങളുടെ നേതാവായ ബാർബാസിനെ മോചിപ്പിക്കണം എന്ന് ആവശ്യപ്പെടാൻ ഒരുമിച്ച് കൂടിയ ജനക്കൂട്ടമുണ്ട്. മറുഭാഗത്തു നിന്ന് യേശുവിനെ ഏതു വിധേനയും ക്രൂശിക്കണം, വധിക്കണമെന്ന് തീരുമാനിച്ചിരുന്ന മതനേതാക്കന്മാർ ആഹ്വാനം ചെയ്തതനുസരിച്ച് കടന്നു വന്നവരും അവിടെ സ്വാധീനത്തിൽപ്പെട്ടവരുമായൊരു ജനക്കൂട്ടമുണ്ട്. ഈ രണ്ട് വിധത്തിലുള്ള ജനങ്ങളാണ് യേശുവിനെ യേശുവിനെ വധശിക്ഷ ആവശ്യപ്പെട്ട് വിധിക്കുക. അപ്പോൾ യേശുവിൻ്റെ കൂടെ ഹോശാന വിളിച്ചുകൊണ്ട് വന്നവരാണ് യേശുവിനെ ക്രൂശിക്കണമെന്ന് ആക്രോശിച്ചത് എന്ന് പറയാനായിട്ട് സാധിക്കുകയില്ല. പക്ഷേ ഒരു ജനക്കൂട്ടം കൂടി ഉണ്ടായിരുന്നു. ആ ജനക്കൂട്ടത്തിന് താല്പര്യങ്ങൾ രണ്ടായിരുന്നു: ബാർബാസിനെ മോചിപ്പിക്കണം, അതുപോലെ തന്നെ യേശുവിനെ വധിക്കണം. രണ്ടും ഒരുമിച്ചായി. അപ്പോൾ ജനം അതുവരെ പിന്തുണ പ്രഖ്യാപിച്ചിരുന്ന, യേശുവിന് ഒരു സംരക്ഷണ വലയം തീർത്തിരുന്ന ജനക്കൂട്ടം ഇപ്പോൾ പീലാത്തോസിൻ്റെ അരമനയുടെ മുമ്പിൽ യേശുവിനെതിരാകുകയാണ്. അവനെ ക്രൂശിക്കുക. ജനങ്ങൾ ആക്രോശിച്ചു, ആർത്തു വിളിച്ചു. അവസാനം പീലാത്തോസ് അവരുടെ ഇംഗിതത്തിന് അവനെ വിട്ടുകൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പോഴിവിടെ ജനക്കൂട്ടവും കുറ്റവാളികളായിത്തീരുന്നു. മറ്റൊരു വിഭാഗമുണ്ട്, യേശുവിൻ്റെ ശിഷ്യന്മാർ, യേശുവിൻ്റെ കൂടെ നടന്നവർ. അവരെന്ത് ചെയ്തു? അവർ ഒളിച്ചോടുകയാണ്. കുറച്ച് സമയം ചെറുത്തു നിൽക്കാനായിട്ട് ശ്രമിച്ചു, പക്ഷേ അത് സാധ്യമല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ എല്ലാവരും ഉപേക്ഷിച്ച് ഓടുകയായി. യേശുവിനെ അനുഗമിച്ച ശിഷ്യൻ, പ്രധാന പുരോഹിതൻ്റെ പടിവാതിൽക്കൽ കടന്ന് അങ്കണത്തിൽ പ്രവേശിച്ച പത്രോസ് പിടിക്കപ്പെട്ടപ്പോൾ, ഞാനവനെ അറിയില്ല, ശാപവാക്കുകൾ ഉച്ചരിച്ചുകൊണ്ടാണ് ആ മനുഷ്യനെ അറിയില്ല എന്ന് തള്ളി പറയുക, ഒന്നല്ല 3 തവണ. ഇങ്ങനെ യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നവരും യേശുവിനെതിരായിരുന്നവരും എല്ലാവരും കൂടി ഒരുമിച്ച് തള്ളിപ്പറയുകയും ഒറ്റിക്കൊടുക്കുകയും അവസാനം വിധി പ്രസ്താവിച്ച് വധിക്കുകയും ചെയ്തവനാണ് യേശു. എ ടോട്ടൽ ബിട്രയൽ, ആരും ഒഴിവാക്കാത്ത രീതിയിൽ. ഇനി നമ്മൾ ഒന്നുകൂടി ആലോചിച്ച് നോക്കുക, എന്താ ഇതിന് കാരണം? എന്തൊരു ക്രൂരതയാണ് ഇപ്രകാരം ചെയ്യുക? എന്താണ് അതിനെ ഒരു പ്രേരിപ്പിച്ചത്? യൂദാസിനെ പ്രേരിപ്പിച്ച ശക്തി എന്താണെന്ന് നമുക്കറിയില്ല. പീലാത്തോസിനെ സംബന്ധിച്ചിടത്തോളം യേശുവിനെ ക്രൂശിക്കുകയല്ലാതെ വേറെ മാർഗമുണ്ടായിരുന്നു എന്ന് തോന്നുന്നില്ല. നമ്മൾ വിശദമായി പഠിക്കാനായിട്ട് ശ്രമിക്കും യേശുവിൻ്റെ രാഷ്ട്രീയമായ നിലപാടുകൾ. ഏതായാലും നിരുപാധികമായ രാഷ്ട്രീയ അധികാരത്തെ അംഗീകരിക്കുന്ന വ്യക്തിയായിരുന്നില്ല യേശു. യേശുവിൻ്റെ ചില രാഷ്ട്രീയ നിലപാടുകൾ അപകടകാരമായി കണക്കാക്കാൻ റോമക്കാർക്ക് സാധിക്കുമായിരുന്നു. യേശുവിനെ രാജാവാക്കാൻ നടത്തിയ ശ്രമങ്ങളെക്കുറിച്ച് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. ഒന്നും സ്വീകരിക്കുന്നില്ല എങ്കിലും അവസാനമായി റോമക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ റോമക്കാരുടെ മുൻപിൽ വെച്ച് തന്നെ നടന്ന സംഭവമാണ് ഹോശാന ഞായറാഴ്ചത്തേത്. ഒലിവുമലയിൽ നിന്ന് കഴുതപ്പുറത്ത് കയറി 10,000 ആർപ്പുവിളികളുടെ മധ്യേ ജെറൂസലത്തേക്ക് പ്രവേശിച്ചത് ഒരു രാജാവായിട്ടാണ്, യേശുവിൻ്റെ ജെറൂസലത്തേക്കുള്ള രാജകീയ പ്രവേശം. അതുപോലെ തന്നെ നികുതിയെക്കുറിച്ചുള്ള ചർച്ച വന്നപ്പോഴും യേശു കൊടുക്കുന്ന മറുപടി അത്ര തന്നെ വ്യക്തമായിരുന്നു എന്ന് സംശയമുണ്ട്. യേശുവിനെതിരെ കൊണ്ടുവന്ന ആരോപണം ഇതാണ്. യേശുവിനെതിരെ പീലാത്തോസിന് മുമ്പിൽ കൊണ്ടുവരുന്ന ഒരു ആരോപണം, അത് ലൂക്ക എഴുതിയ സുവിശേഷം 23-ാമത്തെ അധ്യായത്തിൽ 1-ഉം 2-ഉം വാക്യങ്ങളിൽ കൊണ്ടുവരുന്നുണ്ട്. പുരോഹിത പ്രമുഖന്മാരാണ് ഈ ആരോപണം കൊണ്ടുവരുന്നത്. അനന്തരം അവരുടെ സംഘം ഒന്നാകെ എഴുന്നേറ്റവനെ പീലാത്തോസിന് മുമ്പിലേക്ക് കൊണ്ടുപോയി. അവർ അവൻ്റെ മേൽ കുറ്റം ചുമത്താൻ തുടങ്ങി. ഈ മനുഷ്യൻ ഞങ്ങളുടെ ജനത്തെ വഴിതെറ്റിക്കുകയും സീസറിന് നികുതി കൊടുക്കുന്നത് നിരോധിക്കുകയും താൻ രാജാവായ ക്രിസ്തുവാണെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നതായി ഞങ്ങൾ കണ്ടിരിക്കുന്നു. ജനങ്ങളെ കലാപത്തിന് ഇളക്കിവിടുന്നു, രാജാവാണെന്ന് സ്വയം പ്രഖ്യാപിക്കുന്നു, സീസറിന് നികുതി കൊടുക്കുന്നു നിഷേധിക്കുന്നു. ഇതൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും അത്ര നിരുപദ്രവകാരിയായിരുന്നു യേശു എന്ന് വിശ്വസിക്കാൻ പീലാത്തോസിന് മതിയായ ന്യായമില്ല. അത് തന്നെയുമല്ല കലാപകാരികളുടെ ധാരാളമുള്ളൊരു സ്ഥലത്തു നിന്നാണ് യേശു വരുന്നത്, ഗലീലയിലിരുന്ന്. റോമക്കാരെ തുരത്താനായി ആയുധാഭ്യാസങ്ങൾ നടത്തിയിരുന്ന തീവ്രവാദികളും ഒളിപ്പോരാളികളും വിഹരിച്ചിരുന്നൊരു നാടായിരുന്നു യേശുവിൻ്റേത്. അപ്പോഴേ യേശുവിനെക്കുറിച്ച് സംശയങ്ങളുണ്ടാവാൻ പീലാത്തോസിന് തീർച്ചയായും മതിയായ കാരണമുണ്ട്. അത് തന്നെയുമല്ല വിചാരണ ചെയ്യുമ്പോൾ യേശു യേശുവിനോട് വ്യക്തമായി ചോദിക്കുന്നുണ്ട്, നീ യഹൂദരുടെ രാജാവാണോ? അതെ എന്നാണ് യേശു പറയുക. രാജാവാണെന്ന് യേശു അംഗീകരിക്കുക. തുടർന്ന് പറയുന്നുണ്ട്, എൻ്റെ രാജ്യം ഐഹികമല്ല. പക്ഷേ ഐഹികമല്ലാത്തൊരു രാജ്യത്തെക്കുറിച്ച് റോമൻ പടയാളിയും ഗവർണറുമായ പീലാത്തോസിന് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നില്ല. റോമക്കാർക്ക് ഒരു രാജ്യമേ ഉള്ളൂ, അത് ഈ ലോകത്തെ രാജ്യമാണ്. അവർക്കൊരു രാജാവേ ഉള്ളൂ, സീസറാണ്. ഈ സീസറിൻ്റെ രാജ്യത്വത്തെ അംഗീകരിക്കാത്ത മറ്റൊരു രാജാവിലൂടെ വരികയെന്ന് പറഞ്ഞാൽ അത് കലാപമായിട്ട് കണക്കാക്കാൻ സാധിക്കുകയുള്ളൂ. ഏതു വിധേനയും അടിച്ചമർത്തേണ്ട ഒരു കലാപമായിട്ട് പീലാത്തോസിന് യേശുവിൻ്റെ അവകാശവാദത്തെ കാണാൻ സാധിക്കുമായിരുന്നുള്ളൂ. അത് കുരിശുമരണം കൊണ്ട് തന്നെ ശിക്ഷിക്കുകയും വേണം. അപ്പോഴും പീലാത്തോസിനെ സംബന്ധിച്ചൊരു സാധാരണ മനുഷ്യൻ, സാധാരണ ഒരു വിശ്വാസത്തിന് വെളിച്ചത്തിലല്ല, രാഷ്ട്രീയമായി ചിന്തിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ മുമ്പിൽ നിൽക്കുന്ന നിരുപദ്രവകാരിയായി തോന്നുമെങ്കിലും അത്ര തന്നെ നിരുപദ്രവകാരിയല്ല എന്ന് പീലാത്തോസ് വിശ്വസിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് പീലാത്തോസിനെ സംബന്ധിച്ച് തക്കതായ മതിയായ കാരണമുണ്ടായിരുന്നു യേശുവിനെ വധശിക്ഷയ്ക്ക് വിധിക്കാൻ. അതുപോലെ തന്നെ യഹൂദ നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം യേശുവിൻ്റെ പല പ്രവർത്തനങ്ങളും അവകാശവാദങ്ങളും അവർക്ക് സ്വീകരിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. മറ്റ് എന്തെല്ലാം അംഗീകരിച്ചാലും ഒരു കാര്യത്തിൽ യഹൂദർക്ക് ഒരു തരത്തിലും യേശുവിനെ സ്വീകരിക്കാൻ സാധിക്കുമായിരുന്നില്ല. ഉറച്ച ഏകദൈവ വിശ്വാസികളാണ് യഹൂദർ. അവരുടെ ഒന്നാം പ്രമാണം തന്നെ ഇങ്ങനെയാണ് പറയുക, ദാസ്യഭവനമായ ഈജിപ്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ്, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. യഹൂദർ ദിവസം നാലോ അഞ്ചോ തവണ ആവർത്തിച്ചുരുവിടുന്ന, ഓരോ പ്രത്യേക സാഹചര്യങ്ങളിലും അപകടങ്ങളിലും ഒക്കെ ഉരുവിടുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, ഷുമാ പ്രാർത്ഥന. ഷുമാ ഇസ്രായേൽ എന്ന് പറഞ്ഞുകൊണ്ട് ഉരുവിടുന്ന പ്രാർത്ഥന അത് ഇപ്രകാരമാണ്: ഇസ്രായേലെ കേൾക്കുക, നിന്റെ ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണ്. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണം. ദൈവം ഒരുവൻ മാത്രമാണ്, ഒരേ ഒരു കർത്താവ്, ആ ദൈവമല്ലാതെ മറ്റൊരു ദൈവമില്ല. പക്ഷേ യേശുവിൻ്റെ ചില അവകാശവാദങ്ങളും യേശുവിൻ്റെ ചില പ്രവർത്തനങ്ങളും ഈ ഏകദൈവ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നതായി അവർക്ക് തോന്നിയെങ്കിൽ അത് കുറ്റം പറയാനാവില്ല. കാരണം അങ്ങനെയായിരുന്നു അവരുടെ പരിശീലനം, അതായിരുന്നു പരമ്പരാഗതമായി അവർക്ക് ലഭിച്ച വിശ്വാസം. ദൈവം ഒരുവൻ മാത്രമേ ഉള്ളൂ. അപ്പോഴേ ഈ നിൽക്കുന്നത് ആരാണ്? തടവുകാരനായി പിടിക്കപ്പെട്ട് നസ്രത്തിൽ നിന്ന് കൊണ്ടുവന്ന ഈ ആശാരി ആരാണിവൻ? ദൈവമെന്ന് പറയാൻ പറ്റുമോ? ഈ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച എല്ലാറ്റിൻ്റെയും അധിപനായ യഹോവ എന്ന് പേര് പറയാൻ ധൈര്യപ്പെടാത്ത ആ അദൃശ്യനായ ദൈവമാണോ ഇവിടെ നിൽക്കുന്നത്? അതവർക്ക് സ്വീകരിക്കാൻ സാധിക്കുമായിരുന്നില്ല. അപ്പോഴാരാണിവൻ? യേശു ഒന്നുകിൽ ഒരു ഭ്രാന്തനാണ്, അല്ലെങ്കിൽ ഒരു ദൈവദൂഷകനാണ്. അത് രണ്ടുമല്ലാതെ മറ്റൊന്നിനെക്കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുമായിരുന്നില്ല. അപ്പോഴ് ഒരു ചരിത്രത്തിൻ്റെ അനിവാര്യത എന്നതുപോലെ തോന്നും യേശുവിൻ്റെ കുരിശുമരണം. യഹൂദ നേതാക്കന്മാർക്ക് അവരുടേതായിട്ടുള്ള കാരണങ്ങളുണ്ടായിരുന്നു. നമ്മൾ അതും വിശദമായി പഠിക്കാൻ പോവുകയാണ്, യേശുവിൻ്റെ മതപരമായ നിലപാട്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ യൂദാസിനും പീലാത്തോസിനും കയ്യാഫാസിനും ഹന്നാസിനും യഹൂദ നേതാക്കന്മാർക്കുമൊക്കെ യേശുവിൻ്റെ എതിരെ തീരുമാനമെടുക്കാനുള്ള തക്കതായ കാരണങ്ങളുണ്ടായിരുന്നു. ശിഷ്യന്മാരെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. യേശുവിൻ്റെ പിന്നാലെ ഇറങ്ങി തിരിച്ച് വലിയ പ്രതീക്ഷകളോട് കൂടിയായിരുന്നു. എന്തൊക്കെയായിരുന്നു ആ പ്രതീക്ഷകൾ നമ്മൾ സാവകാശം വീണ്ടും കാണും. പക്ഷേ എല്ലാ പ്രതീക്ഷകളും തകർന്നടിയുന്ന ഒരു സാഹചര്യമുണ്ടായി ജെറൂസലത്ത് വന്നപ്പോൾ. ഓശാനുവിളികളുടെ മധ്യേ കഴുതിയുടെ പിന്നാലെ പോയപ്പോൾ അവർ പ്രതീക്ഷിച്ചില്ല ഇതുപോലൊരു വലിയ അത്യാഹിതം സംഭവിക്കുമെന്ന്. യേശു അവർക്ക് താക്കീതുകൾ കൊടുത്തെങ്കിലും അതൊന്നും ഒരു കാര്യമായി പരിഗണിച്ചിരുന്നില്ല. ഗെത്സമനയിൽ വെച്ച് തങ്ങളിലൊരുവൻ യേശുവിനെ ഒറ്റിക്കൊടുക്കുമ്പോഴാണ് കാര്യങ്ങൾ താളം തെറ്റി വഴിതെറ്റിയാണ് പോകുന്നത് മനസ്സിലായത്. ചെറുത്തു നിൽക്കാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലായി വാളെടുത്ത് വിട്ട് തന്നെ അപകടമായി. അതുകൊണ്ട് തന്നെയായിരിക്കാം പത്രോസ് പ്രത്യേകം ശ്രദ്ധേയനായത്. തോട്ടത്തിലായിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടില്ലേ എന്ന് പടയാളികൾ ഒരുവനോട് ചോദിക്കുമ്പോൾ, വേലക്കാലിൽ ഒരുവൻ ചോദിക്കുമ്പോൾ പത്രോസ് ചൂളിപ്പോകുന്നുണ്ട്. കാരണം പത്രോസാണ് തോട്ടത്തിൽ വെച്ച് വാളെടുക്കുകയും പ്രധാന പുരോഹിതൻ്റെ തന്നെ സേവകനെ വെട്ടുകയും ചെവി മുറിഞ്ഞു പോവുകയും ചെയ്തത്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇനി ഏതെങ്കിലും കാരണവശാൽ പ്രത്യക്ഷപ്പെടുന്നത് അപകടകരമാണ് എന്നവർക്ക് അറിയാമായിരുന്നു. ഒളിച്ചോടുകയല്ലാതെ അവർക്ക് വേറെ മാർഗമുണ്ടായിരുന്നില്ല. ഭീരുക്കളായിരുന്നു അവർ. അതന്നെയുമല്ല, ഒരുപക്ഷേ തങ്ങൾ ഈ ഇതുവരെ കണ്ടതും കേട്ടതുമെല്ലാം മിഥ്യയായിരുന്നു എന്ന സംശയവും അവർക്കുണ്ടായി കാണുമോ നമുക്കറിയില്ല. എല്ലാം അസ്തമിച്ചു എന്ന് വിചാരിക്കുകയാണ്. പീലാത്തോസിൻ്റെ അരമനയിലും ഗാഗുൽത്തായാലും എല്ലാം അവസാനിക്കുന്ന പോലെ തോന്നും. വലിയ ഒരു പരാജയം, തങ്ങൾ വലിയൊരു വഞ്ചനയ്ക്കിരയായി തീർന്നു എന്ന് പോലും സംശയിക്കത്തക്ക സാഹചര്യങ്ങളുണ്ടാവും. പിന്നീട് ശിഷ്യന്മാർ തമ്മിലുള്ള സംഭാഷണത്തിൽ, അത് എമ്മാവോസിലേക്ക് പോകുന്ന വഴിക്ക് അവരുടെ സംഭാഷണത്തിൽ നമ്മൾ കാണും, ഇവനാണ് ഇസ്രായേലിനെ രക്ഷിക്കാനുള്ളവൻ എന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നു. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ദിവസങ്ങൾ മൂന്നായി, ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പോഴേ വലിയ ഒരു വഞ്ചനയ്ക്ക് തങ്ങൾ ഇരയായി തീർന്നു എന്ന് പോലും ശിഷ്യന്മാർ സംശയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. എല്ലാവരും ഉപേക്ഷിച്ചു പോകുന്ന ഒരു സാഹചര്യം. ഇവരിൽ ആരെയാണ് നമ്മൾ കുറ്റം പറയുക? ആരാണ് ഇവന് ഉത്തരവാദി? ആരെയും കുറ്റപ്പെടുത്താനാവില്ല. നമ്മുടെ ഭാഗത്തേക്ക് ഇതിനെ തിരിഞ്ഞു നോക്കുക. യേശുവിനെ ആരാണ് ഒറ്റിക്കൊടുക്കുന്നത്? യേശുവിനെ എന്തുകൊണ്ടാണ് ഒറ്റിക്കൊടുക്കുന്നത്? ഇന്ന് ഇത് സംഭവിക്കുന്നുണ്ടോ? ഞാൻ ഓർക്കുകയാണ്, സെഫിരേലി, ഫ്രാങ്കോ സെഫിരേലി എന്ന ഇറ്റാലിയൻ സംവിധായകൻ സംവിധാനം ചെയ്ത് ഇറക്കിയ മനോഹരമായൊരു ഫിലിമാണ് ജീസസ് ഓഫ് നാസറത്ത്. അതിൽ പത്രോസിൻ്റെ ഒരു പ്രഖ്യാപനമുണ്ട്. ഉത്ഥാനത്തിന് ശേഷം മറിയ മഗ്ദലേന വന്ന് യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെന്ന് ശിഷ്യന്മാരോട് പറയുമ്പോൾ അവരാരും വിശ്വസിക്കുന്നില്ല. അവസാനം തോമസ് ചോദിക്കും, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഫിലിപ്പ്, നീ വിശ്വസിക്കുന്നുണ്ടോ? ഓരോരുത്തരോടും തോമസ് വീണ്ടും വീണ്ടും ചോദിക്കും. അവസാനം പത്രോസിനോട് ചോദിക്കുമ്പോൾ പത്രോസ് അറിയും, ഉണ്ട്, ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതിനുശേഷം പത്രോസ് പറയുന്നൊരു കാര്യമുണ്ട്, സഹോദരങ്ങളെ, നമ്മൾ യൂദാസിനെ കുറ്റം പറയുന്നുണ്ട് ഉറ്റിക്കൊടുത്തതിൻ്റെ പേരിൽ. നമ്മൾ സാൻഹെദ്രിൻ സംഘത്തെ കുറ്റപ്പെടുത്തുന്നുണ്ട് അവർ യേശുവിനെ വിധിച്ചതിൻ്റെ പേരിൽ. പക്ഷേ നമ്മൾ ഓരോരുത്തരുമാണ് യേശുവിനെ ഉറ്റിക്കൊടുത്തത്, ഞാനും നിങ്ങളും. യൂദാസ് മാത്രമല്ല, ഓരോ വ്യക്തിയും, ഓരോ ശിഷ്യനും യേശുവിനെ ഉറ്റിക്കൊടുത്തവനാണ്, തള്ളിപ്പറഞ്ഞവനാണ് എന്ന് പത്രോസ് പറയുമ്പോൾ അത് ഇന്നത്തെ നമ്മളിലേക്കും ഇവരെ ചൂണ്ടുന്നുണ്ട്. എങ്ങനെയാണ് യേശുവിനെ ഉറ്റിക്കൊടുക്കുക? എന്താണ് യേശുവിനെ ഉറ്റിക്കൊടുക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥമാവുക, യേശുവിനെ തള്ളിപ്പറയുന്ന സാഹചര്യങ്ങളാണ്. യേശുവിൻ്റെ ശിഷ്യനാണെന്ന് പറയുകയും അതേസമയം യേശുവിൻ്റെ മൂല്യങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ സാധിക്കാതെ വരികയും ചെയ്യുമ്പോൾ, യേശു പഠിപ്പിച്ചതിന് വിരുദ്ധമായി ജീവിക്കുമ്പോൾ, യേശുവിനെ ജനസമൂഹത്തിൽ തള്ളിപ്പറയുന്ന സാഹചര്യം ഉണ്ടാവും. മൂല്യങ്ങൾ തള്ളിപ്പറയുന്ന സാഹചര്യം ഉണ്ടാവും, യേശുവിനെ തന്നെ തള്ളിപ്പറയുന്ന സാഹചര്യം ഉണ്ടാവും. എൻ്റെ ജീവിതത്തിൽ യേശുവിന്, യേശു പഠിപ്പിച്ച മൂല്യങ്ങൾക്ക്, സാഹോദര്യത്തിന്, സത്യത്തിനും നീതിക്കും, സാഹോദര്യത്തിനും കരുണയ്ക്കും ഞാൻ സ്ഥാനം കൊടുക്കാതെ എൻ്റെ തന്നെ സ്വാർത്ഥം തേടി പോകുന്നിടത്ത് ഞാനും ഒറ്റുകാരനാവുകയാണ്. ഞാൻ എൻ്റെ ക്രിസ്ത്യാനി എന്നത്തെ പേര് തന്നെ ഉറ്റിക്കൊടുക്കുന്നൊരു സാഹചര്യം ഉണ്ടാവുകയാണ്. എന്തിനെ ഞാൻ വിശ്വസിക്കുന്നു, എന്തിനെ ഞാൻ അനുഗമിക്കുന്നു, അതിനനുസൃതമല്ലാതെ ജീവിക്കുമ്പോൾ ഈ യൂദാസിൻ്റെയും ഹന്നാസിൻ്റെയും കയ്യാഫാസിൻ്റെയും ഒക്കെ റോളിലേക്ക് നമ്മളും കടന്നു വരികയാണ്. ഇപ്പോഴ് യേശുവിൻ്റെ മരണം ഒരു കൂട്ടായ ഒറ്റിക്കൊടുക്കലിൻ്റെ, ഏൽപ്പിച്ചു കൊടുക്കലിൻ്റെ ചരിത്രമാണ്. പക്ഷേ അതുമാത്രമല്ല, ഈ ഒറ്റിക്കൊടുക്കലിന് അപ്പുറത്തേക്ക് നമ്മൾ ഇന്ത്യയും കടന്നു പോകേണ്ടതുണ്ട്. ദൈവം മനുഷ്യനെ, തൻ്റെ ഏകജാതനെ ഈ ഭൂമിയിലേക്ക് മനുഷ്യന് രക്ഷകനായി നൽകി. ദൈവം ഏൽപ്പിച്ചു തന്നവനെ മനുഷ്യൻ ഏൽപ്പിച്ചു കൊടുത്തു. അതിന്നും അതുപോലെ തന്നെയാണ് സംഭവിക്കുക. ദൈവം എൻ്റെ കയ്യിലേക്ക് തരുന്ന ഈ രക്ഷകനെ, എന്നെ ഏൽപ്പിച്ചിരുന്ന ദൗത്യം ഞാൻ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യമുണ്ടാവും. അത് പല കാരണങ്ങളാലാവാം. എനിക്ക് ഏൽപ്പിച്ചിരുന്ന ജീവൻ ഞാൻ സംരക്ഷിക്കാത്തപ്പോഴാവാം. എനിക്ക് ഏൽപ്പിച്ചിരുന്ന സഹോദരങ്ങൾക്ക് വേണ്ടി ഞാൻ പരിഗണന ഇല്ലാതായി പോകുമ്പോഴാവാം. എനിക്ക് ഏൽപ്പിച്ചിരിക്കുന്ന സുവിശേഷം ഞാൻ വിശ്വസ്തമായി പങ്കുവയ്ക്കാതിരിക്കുമ്പോഴാവാം. നീതിക്ക് വേണ്ടി നിലകൊള്ളാതിരിക്കുമ്പോഴാവാം. അയൽക്കാരൻ്റെ കണ്ണീര് കേൾക്കാത്തപ്പോഴാവാം. ഇവിടെയൊക്കെ ഈ ഒറ്റിക്കൊടുക്കൽ സംഭവിക്കുകയാണ്. ഒറ്റിക്കൊടുത്തവൻ രണ്ടു തരത്തിൽ പ്രതികരിക്കുന്നതായിട്ട് നമ്മൾ കാണും പിന്നീട്. ഒരു വ്യക്തി അനുതപിച്ചു ജൂദാസ്, പക്ഷെ നിരാശയിലേക്കാണ് പോയത്. അവസാനം അവൻ കയറിൽ തൂങ്ങി അവൻ്റെ ജീവൻ അവസാനിപ്പിച്ചു. മറ്റൊരു ശിഷ്യൻ, അവൻ തള്ളിപ്പറഞ്ഞവനാണ്, വലിയ അനുതാപത്തിലേക്ക് കടന്നു വന്നു പത്രോസ്. പത്രോസിനെ രക്ഷയിലേക്ക്, യൂദാസിനെ നാശത്തിലേക്ക് നയിച്ച സംഭവങ്ങൾ രണ്ട് മൂന്ന് തന്നെയായിരുന്നു ഒറ്റിക്കൊടുക്കൽ. പക്ഷെ അതിനോട് എങ്ങനെ പ്രതികരിച്ചു, ആ ഒറ്റിക്കൊടുക്കലിന് എങ്ങനെ പശ്ചാത്തപിച്ചു മടങ്ങി വന്നു, ഇതാണ് പ്രധാനം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വിചിന്തനം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. യേശുവിൻ്റെ മരണം, ചരിത്രപരമായി നോക്കുമ്പോൾ ഒരു വലിയ കൊലപാതകമായിരുന്നു, ഒറ്റിക്കൊടുക്കലായിരുന്നു, ഏൽപ്പിച്ചു കൊടുക്കലായിരുന്നു. എല്ലാവരും അവനെ കൈവിട്ടു, എല്ലാവരും അവനെ തള്ളിപ്പറഞ്ഞു, അവന് നീതി നിഷേധിക്കപ്പെട്ടു. ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ കുരിശിൻ്റെ മുമ്പിൽ നിൽക്കുക. ഈ നീതി നിഷേധിച്ചവരുടെ കൂട്ടത്തിൽ നമ്മളുമുണ്ടെന്നുള്ള തിരിച്ചറിവ് നമ്മളെ ഒരു അനുതാപത്തിലേക്ക്, വീണ്ടും വിചാരത്തിലേക്ക്, പുതിയ ഒരു കാഴ്ചപ്പാടിലേക്ക് നയിക്കാനായിട്ട് സഹായിക്കണം. ദൈവം പ്രാർത്ഥിക്കാം. കരുണാവാനായ ദൈവമേ, ഞങ്ങളുടെ രക്ഷകനായി അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ അവിടുത്തെ പുത്രനെ സ്വീകരിക്കുന്നതിന് പകരം തിരസ്കരിക്കുകയും മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തവരുടെ കൂട്ടത്തിൽ ഞങ്ങളുമുണ്ടെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ തീരുമാനങ്ങളും അങ്ങയെ സ്വീകരിക്കുകയോ തിരസ്കരിക്കുകയോ ചെയ്യുന്നതാണെന്നും അങ്ങയെ തിരസ്കരിക്കുന്നത് ഒറ്റിക്കൊടുക്കലിൻ്റെ ഭാഗമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ തെറ്റുകൾ, ഞങ്ങളുടെ വീഴ്ചകൾ, ഞങ്ങളുടെ പരാജയങ്ങൾ തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് മോചനം നേടാൻ, ഏറ്റുപറഞ്ഞ് മാപ്പിരക്കാനും യുദ്ധത്തിൽ ഒരു പുതിയ തീരുമാനങ്ങളോടുകൂടി അങ്ങയെ കൂടുതൽ അടുത്തറിയാനും അടുത്തനുഗമിക്കാനും ഉള്ള കൃപ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ഞങ്ങളുടെ ആത്മാവിനെ അയച്ച് ഞങ്ങളുടെ ഹൃദയങ്ങളെ പശ്ചാത്താപത്താൽ പുതിയ ഒരു ജീവിതം നയിക്കാനുള്ള തീരുമാനത്താൽ നിറയ്ക്കണമേ. പരിശുദ്ധ അമ്മേ, പ്രത്യേകമായിട്ട് മാധ്യസ്ഥം വഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.